നമസ്കാരം. ശ്രീ ബിജു കാനായി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ബിജു, നമുക്കറിയാം ഓസ്ട്രേലിയയിൽ വീട് കയറി ആക്രമണങ്ങളും മോഷണങ്ങളും ഒക്കെ പെരുകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എന്ന വിഷയം നമ്മൾ തെരഞ്ഞെടുത്തതും. ആദ്യം ഈ ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എന്താണെന്നും ഇത് എത്ര തരമുണ്ടെന്നുമുള്ള കാര്യം ഒന്ന് വിശദീകരിക്കാമോ ബിജു?
തീർച്ചയായും. ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് സത്യത്തിൽ ഇത് മൂന്ന് തരത്തിലുള്ള ഇൻഷുറൻസ് ആയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് ഹോം ആൻഡ് കണ്ടന്റ്സ് ഒരുമിച്ച്, ഒന്ന് കണ്ടന്റ്സ് ഓൺലി എന്ന രീതിയിൽ, പിന്നെ ഒന്ന് ലാൻഡ് ലോഡ് ഇൻഷുറൻസ്. അപ്പൊ ഇങ്ങനെ മൂന്ന് കാറ്റഗറി. ഇത് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ മുകളിൽ, നമ്മുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഹോമും നമ്മുടെ കണ്ടന്റ്സും അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹോം ആൻഡ് കണ്ടന്റ്സ് ചൂസ് ചെയ്യും. നമ്മളിപ്പോ റെന്റിന് താമസിക്കുന്ന ഒരു ടെനന്റ് ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ലാൻഡ് ലോഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ കണ്ടന്റ്സ് മാത്രം ഇൻഷുർ ചെയ്താൽ മതി, അതായത് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മാത്രം കവർ ചെയ്താൽ മതി. അപ്പൊ അതിന് കണ്ടന്റ്സ് ഇൻഷുറൻസ് മതിയാവും. ഇനി നമ്മൾ ലാൻഡ് ലോഡാണ്, നമ്മളൊരു നമ്മുടെ ഹോം അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ റെന്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കതിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആസ് എ ലാൻഡ് ലോഡ്, നമുക്ക് ലാൻഡ് ലോഡ് ഇൻഷുറൻസ് ആണ് വേണ്ടത്. കാരണം ലാൻഡ് ലോഡ് ഇൻഷുറൻസ് ആദ്യം പറഞ്ഞ ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസിലുള്ള മുഖ്യമായും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ്, ലാൻഡ് ലോഡ് എന്ന രീതിയിലുള്ള നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, അതായത് ലോസ് ഓഫ് റെന്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി ലാൻഡ് ലോഡ് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മെയിൻലി നമ്മുടെ പെർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് ചൂസ് ചെയ്യേണ്ടത്.
ഓക്കെ. ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് ഇത് രണ്ടായി എടുക്കേണ്ടതാണോ അതോ ഇത് ഒരുമിച്ച് എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണോ?
ഇത് സത്യത്തിൽ ആസ് എ ബാങ്കർ നമ്മളൊരു ലോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹോം ഇൻഷുറൻസ് മസ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ ഹോം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ അപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടന്റ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷനലാണ്. പക്ഷേ നമ്മളെപ്പോഴും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഹോം ആൻഡ് കണ്ടന്റ്സ്, കാരണം നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൂടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഹോം ആൻഡ് കണ്ടന്റ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ. അപ്പം ഈ ഹോം ആണ് മസ്റ്റ് ആയിട്ടുള്ളത്, കണ്ടന്റ് ഇൻഷുറൻസ് എന്നുള്ളത് ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി.
അതെ,
ബിജു പറഞ്ഞു ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. അപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ബിജു?
ഒന്നും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഏത് ഇൻഷുറൻസിൽ എന്തൊക്കെ കവേർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ജനറലി നല്ലൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. എല്ലാ തരത്തിലുള്ള അപകടങ്ങളെയും എല്ലാ തരത്തിലുള്ള ഡാമേജും കവേർഡ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾസ്, ഇപ്പൊ നമുക്കൊരു എർത്ത്ക്വേക്ക് വരികയാണ്, ഫ്ലഡ് വരികയാണ്, സുനാമി വരികയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ബർഗ്ലറി, ബ്രേക്കിംഗ്, തെഫ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റൽ ആയിട്ടുള്ള ഡാമേജ്, വേറെ എന്തെങ്കിലും ഡെലിബറേറ്റ് ഓർ ഇന്റൻഷണൽ ആക്ട്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് നമുക്ക് നമ്മുടെ വീട് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഇവന്റ്സിനെ എല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നല്ല ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ സാധ്യമാവും.
ഓക്കെ. ഇപ്പം ഹോം ഇൻഷുറൻസിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ബിജു മുമ്പേ പറഞ്ഞു ഹോം ലോൺ അപ്രൂവ് ആവണമെങ്കിൽ നമുക്ക് ഹോം ഇൻഷുറൻസ് ആവശ്യമാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് എപ്പോഴാണ് ഈ ഹോം ഇൻഷുറൻസിനായി നമ്മൾ അപേക്ഷിക്കേണ്ടതും എടുക്കേണ്ടതും?
തീർച്ചയായും അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓരോ സ്റ്റേറ്റ്സിലും ഓരോ റൂൾ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്സ്, നമ്മൾ ജീവിക്കുന്ന സ്റ്റേറ്റ്സിലെ റൂൾ എന്താണെന്ന് നമ്മൾ നോക്കണം. അത് മിക്കവാറും നിങ്ങൾ ഡീഡ് ചെയ്യുന്ന കൺവേയൻസറിന് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും.
അതായത്
ഉദാഹരണത്തിന്, ഇപ്പൊ ക്യൂൻസ്ലാൻഡില്, ടാസ്മാനിയ, സൗത്ത് ആസ്ട്രേലിയ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നാണോ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അന്ന് മുതൽ ബയറുടെ റെസ്പോൺസിബിലിറ്റി ആണ് പ്രോപ്പർട്ടി എന്നത്. അപ്പോ ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന, കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡേറ്റ് മുതൽ നമുക്ക് ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസ് വേണം. എന്നാൽ മാത്രമേ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുന്നുള്ളൂ. പക്ഷെ വിക്ടോറിയയിൽ റൂൾ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഡേ മുതലാണ്. എങ്കിൽ പോലും നമ്മളിപ്പോ ഒരു നിങ്ങൾ നിങ്ങളുടെ കൺവേയൻസറോടോ അല്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ അവര് ജനറലി അഡ്വൈസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സമയം മുതൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം നമ്മളൊരു 10% ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന അന്ന് മുതൽ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ ഒരു ലീഗൽ ഇൻട്രസ്റ്റ് വരികയാണ്. നമ്മൾ ലീഗലി ഒരു കോൺട്രാക്ടിൽ എൻട്രി ചെയ്യാണ്. അതുകൊണ്ടാണ് അങ്ങനെ റെക്കമെൻഡ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ 10% കൊടുക്കുന്ന അന്ന് മുതൽ ഹോം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. പക്ഷേ ടെക്നിക്കലി പറയുകയാണെങ്കിൽ സെറ്റിൽമെന്റ് ഡേറ്റ് മുതൽ മതി വിക്ടോറിയയിൽ. മറ്റ് സ്റ്റേറ്റ്സിൽ, ചില സ്റ്റേറ്റ്സിൽ, അതായത് ഇപ്പം ന്യൂ സൗത്ത് വെയിൽസിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ പൊസഷൻ ചെയ്യുന്നത് മുതൽ എന്നുള്ള രീതിയിലാണ്. അത് ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ഡേ എന്ന് തന്നെ പറയാം. അതും ഈ പറഞ്ഞ പോലെ കൺവേയൻസ് റൂം ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഒരു കാര്യമായിരിക്കും.
ഓക്കെ ബിജു, ഇപ്പൊ വീട് വാങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോ ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആകുമ്പോൾ തന്നെ ഹോം ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ബിജു പറഞ്ഞു. അപ്പോൾ ഈ വീട് പണിയിക്കുന്നവരെ സംബന്ധിച്ച് ഹോം ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, അതോ എടുക്കണമെങ്കിൽ തന്നെ അത് എപ്പോഴെടുക്കേണ്ടി വരും?
വീട് പണിയിക്കുകയാണെങ്കിൽ അതൊരു ഡിഫറെന്റ് സിനാരിയോ ആണ്. കാരണം നമ്മൾ ലാൻഡ് ആണ് ആദ്യം വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ നമ്മൾ സാധാരണ ബാങ്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. മീൻസ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. പക്ഷെ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിൽഡർ ഒരു ബിൽഡേഴ്സ് റിസ്ക് ഇൻഷുറൻസ്, അതായത് ബിൽഡറുടെ ഒരു ഇൻഷുറൻസ് ഉണ്ടാവും ആ പ്രോപ്പർട്ടി ബിൽഡിംഗ് പീരിയഡിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സാധാരണ ബാങ്കർ എന്ന രീതിയിൽ നമ്മൾ അത് ബിൽഡറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ട് എന്നത്. അത് നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ആണ്, നിങ്ങൾക്കും അത് ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. പക്ഷെ ജനറലി ലീഗലി അവർ അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഉണ്ടാവും. അപ്പോൾ വൺസ് നിങ്ങളെ വീട് ഫിനിഷ് ആയി കഴിഞ്ഞാൽ, ഓരോ സ്റ്റേജിലാണല്ലോ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഏറ്റവും ഫൈനൽ പേയ്മെന്റിന് നടത്തണമെങ്കിൽ നമുക്ക് ഹോം ഇൻഷുറൻസ് വേണം. അപ്പൊ ആ സമയത്താണ് ബാങ്ക് ആവശ്യപ്പെടുന്നത്.
ഓക്കെ, പണിക്കുവാണെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഹോം ഇൻഷുറൻസ് എടുത്താൽ മതി, അല്ലെങ്കിൽ അത് ബിൽഡറുടെ ഹോം ഇൻഷുറൻസിൽ പെടും അല്ലേ?
അതെ അതെ.
ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം മുമ്പേ ബിജു പറഞ്ഞു ഇപ്പൊ നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ മോഷണം നടക്കുക ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹോം ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നത്?
തീർച്ചയായും, അത് മുന്നേ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് എവ്രി ഇൻഷുറൻസ് വിൽ കവർ എവ്രിതിങ്. സോ ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് രണ്ട് നമുക്കറിയാവുന്ന റൂൾ ഉണ്ട്. ഒന്ന്, ദേർ ഈസ് നോ ഫ്രീ ലഞ്ച് ഇൻ ദ മാർക്കറ്റ്. പിന്നൊന്ന്, യു ഗെറ്റ് വാട്ട് യു പേ ഫോർ. ഈ രണ്ട് റൂൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ചീപ്പ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസിന്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നല്ല കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഷണം, ബ്രേക്കിംഗ്, ടെസ്റ്റ്, നാച്ചുറൽ കലാമിറ്റീസ്, ഫയർ, എക്സ്പ്ലോഷൻ, ഡെലിബറേറ്റ് ഓർ ഇന്റൻഷണൽ ആക്ട്, വാൻഡലിസം, ഇലക്ട്രിക്കൽ ഫ്യൂഷൻ, ബേൺ ഔട്ട്, എവറിഥിങ് കവേർഡ് ആണ്. അതിന് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ട് പറയുന്നത് PDS, പ്രോഡക്റ്റ് ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ ഇൻഷുറൻസിന്റെ കൂടെയും നിർബന്ധമായിട്ടും നമുക്കത് ലഭിക്കും. അപ്പൊ അത് നമ്മൾ തുറായിട്ട് നോക്കിയിട്ട് അതിൽ എന്തൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് കവേർഡ് എന്ന് നമ്മൾ ജനറലി മനസ്സിലാക്കണം. അപ്പോ അന്ന് എങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളൂ. ഹോം ഇൻഷുറൻസ് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ എക്സ്ക്ലൂഡഡും ആണ്. ഇപ്പൊ നമ്മൾ ഹോം ഇൻഷുറൻസ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ബിൽഡിങ് അതുപോലെ ഫിക്സ്ഡ് ആയിട്ടുള്ള വാൾസിന് സീലിംഗ്സിനൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കവേർഡ് ആവുന്നുള്ളൂ. അതുപോലെ ഡ്രൈവേസ് കവേർഡ് ആണ്. അതോടൊപ്പം തന്നെ റീറ്റെയിനിങ് വാള്, ഫെൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സ്വിമ്മിംഗ് പൂള്, മറ്റ് ഗ്യാസ്, വാട്ടർ, ഗാർഡൻ ഷെഡ്, അതൊക്കെ വരുന്നുണ്ട്.
ഓ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കർട്ടൻസ് അതുപോലെ ഫ്ലോറിംഗ് അപ്പൊ അതൊക്കെ ഈ ഹോം ഇൻഷുറൻസിന്റെ ഗണത്തിൽ പെടുമോ?
ഇല്ല, അതില് ഒരു ചെറിയൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നമ്മൾ ഇൻഷുറൻസിൽ ജനറലി പറയുക ഫിറ്റിംഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും കാർപ്പറ്റ്, കർട്ടൈൻസ്, ബ്ലൈൻഡ്സ് ഇത് ജനറലി നമ്മൾ കണ്ടൻസിന്റെ ഭാഗമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മളിപ്പം വുഡൻ ഫ്ലോർ ആണെങ്കിൽ അത് ഹോമിന്റെ ഭാഗമായിട്ട് വരും, പക്ഷെ കാർപ്പറ്റ് ആണെങ്കിൽ അത് കണ്ടൻസിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ ഇത് ഈ ഹോം ആൻഡ് കണ്ടൻസ് രണ്ടും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ നമ്മൾ ഹോം ഇൻഷുറൻസ് മാത്രമാണ് അല്ലെങ്കിൽ കണ്ടന്റ് ഇൻഷുറൻസ് മാത്രമാണെങ്കിലാണ് ഈ വ്യത്യാസം നമുക്ക് പ്രശ്നം വരുന്നത്.
ഓക്കെ, ഇപ്പൊ ഹോം ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇനിയിപ്പോ കണ്ടന്റ് ഇൻഷുറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ബിജു ഇതിൽ കവർ ചെയ്യപ്പെടുക പ്രധാനമായും?
കണ്ടന്റ് ഇൻഷുറൻസിൽ വരുന്നത് പ്രധാനമായും നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം തന്നെ കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയണം, നമ്മളൊരു വീട് എടുത്തിട്ട് കുലുക്കുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ താഴെ പോകുന്നുണ്ട് അതൊക്കെ നമ്മുടെ കണ്ടൻസിന്റെ ഭാഗമാണ്.
ഓക്കെ,
എന്തൊക്കെ അതിൽ ബിൽറ്റ് ഇൻ ആണ് അതൊക്കെ ഹോമിന്റെ ഭാഗമാണ്.
ഓക്കെ, നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കൈ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. ഇപ്പൊ പുറത്ത് വെച്ച് അത് മോഷണം പോയി കഴിഞ്ഞാൽ അത് കണ്ടന്റ് ഇൻഷുറൻസിൽ കവർ ചെയ്യുമോ, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ?
മേജർ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം അത് ഓപ്ഷണൽ ആയിട്ടാണ് വിൽക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ചീപ്പായിട്ട് കുറച്ചുകൂടി ചീപ്പാക്കാൻ പറ്റുമോ പ്രീമിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഈ ഓപ്ഷൻസ് ഒക്കെ എടുത്ത് കളയും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതിൽ എവേ ഫ്രം ഹോം, അതായത് കണ്ടന്റ്സ് എവേ ഫ്രം ഹോം എന്ന ഒരു ഓപ്ഷൻ കവേർഡ് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, എന്തെങ്കിലും വാലറ്റ് ഇൻക്ലൂഡിംഗ് വാലറ്റ് പുറത്തു നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ അത് കവേർഡ് ആണ്. അത് നല്ലൊരു ഇൻഷുറൻസ് ആണെങ്കിൽ ഇറ്റ്സ് അവേ വേൾഡ് വൈഡ് ആണ്, അവേ ഫ്രം ഹോം വേൾഡ് വൈഡ്. നമ്മളിപ്പോ ഈവൻ നമ്മളൊരു വെക്കേഷൻ നാട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്ക് പോവുകയാണ്, അവിടുന്ന് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, നമ്മുടെ ലഗേജസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടൻസ് ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ കണ്ടൻസ് അവേ ഫ്രം ഹോം വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം.
ഓക്കെ. ഇനി നമുക്ക് താമസയോഗ്യമല്ലാത്ത രീതിയിൽ വീടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പണി തീരുന്നതുവരെ ഈ ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് മറ്റൊരു താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി തരാൻ സാധ്യതയുണ്ടോ?
അതും നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഹോം ഇൻഷുറൻസിൽ ചിലപ്പോൾ നമുക്ക് ഫുൾ ബിൽഡിംഗ് റീപ്ലേസ്മെന്റ് കവർ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമുക്ക് സം ഇൻഷുർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഫുൾ ബിൽഡിംഗ് റീപ്ലേസ്മെന്റ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ വീട് ഇപ്പോൾ എന്തെങ്കിലും ഫയറോ ഫ്ലഡോ എന്തെങ്കിലും ഒന്ന് നശിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് അതുപോലെ റീപ്ലേസ് ചെയ്തു തരും. അഥവാ ഇനി സം ഇൻഷുർഡ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ഉള്ളതെങ്കിൽ അതിൽ എത്രയാണോ സം ഇൻഷുർഡ് ആ ഒരു എമൗണ്ട് ആണ് അവർ തരിക. ഇപ്പൊ സേ 250,000 നിങ്ങളുടെ ഇത് ഇൻഷുർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നല്ല ഇപ്പം വേറൊരു ഇൻഷുറൻസ് ആണെങ്കിൽ ഫുൾ റീപ്ലേസ്മെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ അതിൽ ടെമ്പററി അക്കോമഡേഷൻ, നിങ്ങളുടെ ആർക്കിടെക്ട്, സർവേയർ, ലീഗൽ ഫീസ്, ഡിമോളിഷൻ ആൻഡ് റിമൂവൽ കോസ്റ്റ്, ഇതെല്ലാം നല്ലൊരു ഇൻഷുറൻസ് ആണെങ്കിൽ കവർ ചെയ്യും.
ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിനെ അനുസരിച്ചിരിക്കും ഇതെല്ലാം.
തീർച്ചയായും.
ഇനിയിപ്പോ ഒരു മോഷണം നടന്നാൽ നമുക്ക് ഇൻഷുറൻസ് ഉടൻ തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ?
സാധാരണഗതിയിൽ നമ്മൾ മോഷണം നടന്നാൽ ഉടനെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവര് നമുക്ക് റിപ്പോർട്ട് നമ്പർ തരും, ആ റിപ്പോർട്ട് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലെയിം പ്രോസസ് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പൊ പോലീസിനോട് റിപ്പോർട്ട് ചെയ്ത ശേഷം വേണം ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെടാൻ.
അതെ.
ഓക്കെ, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും സംഭവിച്ചു, അകത്തുള്ള സാധനങ്ങൾ മോഷണം പോയി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ക്ലെയിം ചെയ്യേണ്ടതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എത്ര സമയം എടുക്കും നമുക്ക് ആ പണം കിട്ടാനായിട്ട്?
സാധാരണഗതിയിൽ ക്ലെയിം പ്രോസസ് എന്ന് പറയുന്നത് അവർ 24 hours ക്ലെയിം അസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അവർ നമ്മൾ വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് വേണ്ടുന്ന എവിഡൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അത് പ്രോസസ്സ് ചെയ്യും. ഇതിൽ വേറൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലെയിമിന് പോകുമ്പോൾ നമുക്ക് എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു, എനിക്കൊരു ക്യാമറ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി അവർക്ക് എവിഡൻസ് വേണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കണ്ടൻസിന്റെ റിസീപ്റ്റ്സ്, നമ്മുടെ കൈ നമ്മുടേതാണെന്ന് തെളിയിക്കുന്ന റിസീപ്റ്റ്സ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ഒരു എവിഡൻസ് കൂടി മിക്കവാറും കേസുകളിൽ നമുക്ക് അവര് ആവശ്യപ്പെടും ക്ലെയിമിന് വേണ്ടിയിട്ട്.
ഓക്കെ, ഇപ്പം ബിജു, ഇനിയിപ്പോ ജ്വല്ലറിയുടെ കാര്യം നോക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഇവിടെയുള്ള സ്ത്രീകൾ കൂടുതലായി നാട്ടിൽ നിന്നും ജ്വല്ലറി അല്ലെ സ്വർണം വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ മോഷണം പോയാൽ നമുക്ക് ഈ കോണ്ടന്റ് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ?
തീർച്ചയായും നമുക്ക് സാധിക്കും. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻഷുറൻസിൽ എങ്ങനെയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതായത് സാധാരണഗതിയിൽ പെർ ഐറ്റം നമുക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും, ഓരോ ഇൻഷുറൻസും പെർ ഐറ്റം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ 1,000 ആയിരിക്കാം, ചിലപ്പോൾ 3,000 ആയിരിക്കാം, ചിലപ്പോൾ 5,000 ആയിരിക്കാം. അപ്പോൾ ജ്വല്ലറിയുടെ കേസിൽ സെറ്റ് ആയിട്ടാണ് അവർ ഈ ഐറ്റത്തിനെ കാണുന്നത്, വില നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി 3,000 പെർ ഐറ്റം അല്ലെങ്കിൽ 3,000 പെർ സെറ്റ് ആണ് ക്ലെയിമിന് വേണ്ടിയിട്ട് വില നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് ജ്വല്ലറിക്ക് നിങ്ങൾക്ക് 3,000 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 3 സെറ്റ് ജ്വല്ലറിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 3 സെറ്റിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിനുള്ള എവിഡൻസ് വേണം. അപ്പൊ അതിന്റെ ഫോട്ടോസോ വീഡിയോഗ്രാഫ്സോ അല്ലെങ്കിൽ റിസീപ്റ്റ്സോ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം.
ഓക്കെ, ഹോം ആൻഡ് കണ്ടന്റ് ഇൻഷുറൻസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ബിജു കാനായി.
വളരെ നന്ദിയുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും വളരെ നന്ദിയായി.